അധ്യായം 17 നിക്കോദേമോസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:1-17. യഹൂദ രാഷ്ട്രത്തിൽ നിക്കോദേമോസിന് ഉന്നതമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസവും അനിതര സാധാരണമായ കഴിവുകളും ഉണ്ടായിരുന്ന അദ്ദേഹം സെൻഡിദ്രീൻ സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗമായിരുന്നു. യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടരായവരിൽ ഒരുവനായിരുന്നു നിക്കോദേമോസ്. ധനികനും പണ്ഡിതനും ബഹുമാന്യനുമായിരുന്ന നിക്കോദേമോസിന് എളിയവനായ നസറായനോട് വളരെ ബഹുമാനവും താൽപ്പര്യവും ഉണ്ടായി. യേശുവിൻ്റെ ഉപദേശങ്ങൾ നിക്കോദേമോസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവരിൽ നിന്ന് കൂടുതൽ വേദസത്യം പഠിക്കുവാൻ നിക്കോദേമോസ് ആഗ്രഹിച്ചു. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വാണിപ്പക്കാരെ പുറത്താക്കിയ ക്രിസ്തുവിൻ്റെ അധികാരത്തോടുകൂടിയ നടപടി പുരോഹിതന്മാരിലും പ്രഭുക്കന്മാരിലും കോപവും അസൂയയും ജനിപ്പിച്ചു. ഈ യുവാവിൻ്റെ പ്രഭാവം അവരിൽ ഭയമുളവാക്കി. പേരും പെരുമയുമില്ലാത്ത ഈ ഗലീലക്കാരൻ്റെ പ്രവൃത്തിയെ അവർക്ക് പൊറുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. എങ്കിലും എല്ലാവരും ഈ ആശയത്തോടെ യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന യുവാവിനെ എതിർക്കുവാൻ ചിലർ ഭയപ്പെട്ടു. ഇസ്രയേലിലെ നേതാക്കന്മാരെ ശാസിച്ചതുമൂലം മരണം വരിക്കേണ്ടി വന്ന പ്രവാചകന്മാരുടെ ചരിത്രം അവർ ഓർത്തു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് അടിമനുഖം വഹിക്കേണ്ടി വന്നിരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. യേശുവിനെതിരായി ഗൂഢാലോചന നടത്തുന്ന പുരോഹിതന്മാർ അവരുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ വീണ്ടും ശാപവും ആപത്തും ക്ഷണിച്ചു വരുത്തുവാൻ പോകുകയാണെന്ന് ചിലർ ഭയപ്പെട്ടു. ഇപ്രകാരം ചിന്തിച്ചവരിൽ ഒരാളായിരുന്നു നിക്കോദേമോസ്. യേശുവിനെതിരായി എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് സന്നിധി സംഘം ചർച്ച ചെയ്തപ്പോൾ വളരെ ചിന്തിച്ച് വേണം തീരുമാനമെടുക്കേണ്ടതെന്ന് നിക്കോദേമോസ് ഉപദേശിച്ചു. യേശുവിന് ദൈവത്തിൽ നിന്നുമാണ് അധികാരം കിട്ടിയിട്ടുള്ളതെങ്കിൽ അവൻ്റെ ഉപദേശങ്ങളെ ത്യജിക്കുന്നത് അപകടകരമായിരിക്കുമെന്ന് നിക്കോദേമോസ് മുന്നറിയിപ്പ് നൽകി. നിക്കോദേമോസിൻ്റെ അഭിപ്രായങ്ങളെ പുരോഹിതന്മാർ തീർത്തും അവഗണിക്കുവാൻ തുനിഞ്ഞില്ല. കുറേ കാലത്തേക്ക് യേശുവിനെതിരായി പരസ്യമായി ഒന്നും അവർ പ്രവർത്തിച്ചില്ല. യേശുവിൻ്റെ ഉപദേശം കേട്ട നാൾ മുതൽ നിക്കോദേമോസ് മെസ്സിഹായെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ആരായുവാൻ തുടങ്ങി. നിക്കോദേമോസ് പ്രവചനങ്ങളെ അവഗാഢം പഠിച്ചപ്പോൾ ഈ നസറായൻ തന്നെയാണ് വരുവാനുള്ള മെസ്സിഹ എന്ന് അവന് ബോധ്യമായി. ഇസ്രയേലിലെ അനേകം നല്ല ആളുകളെപ്പോലെ നിക്കോദേമോസും ദേവാലയം അശുദ്ധമായി കിടക്കുന്നതിൽ ഹൃദയവേദ ഉള്ളവനായിരുന്നു. ദേവാലയത്തിൽ വാണിഭം നടത്തുന്നവരെ യേശു ആട്ടിപ്പുറത്താക്കുന്നത് നിക്കോദേമോസും കണ്ടിരുന്നു. ദൈവിക ശക്തിയുടെ പ്രകടനമായിരുന്നു നിക്കോദേമോസ് കണ്ടത്. യേശു സാധുക്കളെ സ്വീകരിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും നിക്കോദേമോസിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. വിമോചിതരുടെ സന്തോഷവും നന്ദി പ്രകടനവും അവൻ നേരിൽ കണ്ടു. നസറയനായ യേശു ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് നിക്കോദേമോസിന് പൂർണ്ണമായ ബോധ്യം വന്നു. യേശുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ നിക്കോദേമോസിന് അതീവ താൽപ്പര്യം ജനിച്ചു. എന്നാൽ പരസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവൻ ധൈര്യമുണ്ടായില്ല. ഇസ്രയേലിലെ ഒരു പ്രമാണി അപ്രസിദ്ധനായ ഒരു റബിയുടെ അടുക്കൽ ഉപദേശം തേടിപ്പോകുന്നത് അപമാനകരമായിരിക്കുമെന്ന് നിക്കോദേമോസ് കരുതി. തൻ്റെ സന്ദർശനത്തെക്കുറിച്ച് സന്നിധി സംഘം അറിയാനിട വന്നാൽ അവരുടെ പരിഹാസത്തിനും അവജ്ഞയ്ക്കും താൻ പാത്രമായി തീരുമെന്ന് അവൻ ഭയപ്പെട്ടു. ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ക്രിസ്തുവിനെ രഹസ്യത്തിൽ കാണുവാൻ നിക്കോദേമോസ് തീരുമാനിച്ചു. പരസ്യമായൊരു കൂടിക്കാഴ്ച നടത്തിയാൽ തൻ്റെ വഴി മറ്റുള്ളവരും അനുകരിക്കുമെന്ന് നിക്കോദേമോസ് കരുതി. രക്ഷകൻ്റെ വിശ്രമസ്ഥലം ഒരുമലയാണെന്ന് മനസ്സിലാക്കിയ ശേഷം നഗരം ഗാഠനിദ്രയിലായപ്പോൾ നിക്കോദേമോസ് യേശുവിനെ തേടി പുറപ്പെട്ടു. യേശുവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ നിക്കോദേമോസിന് അല്പം പരിഭ്രമമുണ്ടായി. എന്നാൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അന്തസ്സുറ്റ പെരുമാറ്റത്തിലൂടെ തൻ്റെ പരിഭ്രമം ഉളവാക്കുവാൻ നിക്കോദേമോസ് ശ്രമിച്ചു. അവൻ പറഞ്ഞു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ അപൂർവ സിദ്ധികളെക്കുറിച്ചും അവൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും ആമുഖമായി പറഞ്ഞുകൊണ്ട് നിക്കോദേമോസ് സംഭാഷണം ആരംഭിച്ചു. തനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് എന്ന് അറിയിക്കുവാൻ തിരഞ്ഞെടുത്ത വാക്കുകൾ അവൻ ഉപയോഗിച്ചു. എന്നാൽ അവൻ്റെ വാക്കുകൾ പ്രകടമാക്കിയത് അവൻ്റെ അവിശ്വാസത്തെയായിരുന്നു. യേശുവിനെ മശിഹായി അംഗീകരിക്കുന്നതിന് പകരം ദൈവത്താൽ അയക്കപ്പെട്ട ഗുരു എന്നാണ് നിക്കോദേമോസ് പറഞ്ഞത്. നിക്കോദേമോസിൻ്റെ അഭിസംബോധനയെ കാര്യമായിട്ടെടുക്കാതെ അവൻ്റെ അന്തരംഗത്തിലേക്ക് യേശു തൻ്റെ കണ്ണുകളെ അയച്ചു. ഒരു സത്യാന്വേഷകനാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് യേശു ഗ്രഹിച്ചു. അവൻ്റെ സന്ദർശന ഉദ്ദേശവും യേശു മനസ്സിലാക്കിയിരുന്നു. നിക്കോദേമോസിൻ്റെ മനസ്സിൽ കുടികൊണ്ടിരുന്ന അഭിവാഞ്ചയെ ഉണർത്തി ദയോടും ഗൗരവത്തോടും കൂടെ യേശു പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:3. നിക്കോദേമോസ് കർത്താവുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാമെന്ന് കരുതിയാണ് വന്നത്. എന്നാൽ യേശു സത്യത്തിൻ്റെ അസ്ഥിവാരം തുറന്നു കാട്ടി. യേശു പറഞ്ഞു, നിക്കോദേമോസേ, നിനക്ക് ആവശ്യമായത് താത്വികമായ ജ്ഞാനമല്ല, പിന്നെ ആത്മീയമായ പുനർജനനമാണ്. നിനക്ക് അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ളത് നിന്റെ ജിജ്ഞാസയെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് ഒരു പുതിയ ഹൃദയമാണ്. സ്വർഗീയ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് നീ പുതുജീവൻ പ്രാപിക്കണം. ഇരുവാന്തരം പ്രാപിക്കുന്നതുവരെ എൻ്റെ ദൗത്യത്തെയോ അധികാരത്തെയോ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല. അനുതാപത്തെയും സ്നാനത്തെയും കുറിച്ചുള്ള യോഹന്നാന്റെ പ്രസംഗം നിക്കോദേമോസ് കേട്ടിരുന്നു. യഹൂദന്മാരുടെ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ചും മതാതീഷ്ണതയെയും ലൗകികതയെയും സംബന്ധിച്ച നിക്കോദേമോസിന് അറിയാമായിരുന്നു. മശിഹ വരുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാകുമെന്ന് നിക്കോദേമോസ് ആശിച്ചു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ശക്തമായ ദൂതിനും നിക്കോദേമോസിൻ്റെ പാപബോധം ഉണർത്തുവാൻ കഴിഞ്ഞില്ല. നിക്കോദേമോസ് കർശനമായി കൽപ്പനകൾ പാലിച്ചിരുന്ന ഒരു പരീശനായിരുന്നു. അവൻ്റെ സൽപ്രവൃത്തികളിൽ അവൻ അഭിമാനം കൊണ്ടിരുന്നു. അവൻ്റെ സൽപ്രവൃത്തികൾക്കും ഉദാര മനസ്ഥതയ്ക്കും അവൻ പേരുകേട്ടവനായിരുന്നു. തൻ്റെ സൽപ്രവൃത്തികളിൽ ആശ്രയിച്ച് ഒരു തരത്തിലുള്ള സുരക്ഷാബോധത്തിൽ നിക്കോദേമോസ് കഴിഞ്ഞിരുന്നു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തുവിൻ്റെ പ്രസ്താവന നിക്കോദേമോസിനെ ഞെട്ടിച്ചു. വീണ്ടും ജനനത്തെ സംബന്ധിച്ച് ക്രിസ്തു ആലങ്കാരികമായി പറഞ്ഞപ്പോൾ അത് നിക്കോദേമോസിന് തീർത്തും അപരിചിതമായ ഒന്നല്ലായിരുന്നു. യഹൂദമതത്തിലേക്ക് ജാതികൾ മതപരിവർത്തനം ചെയ്തപ്പോൾ അവരെ നവജാതരായ ശിശുക്കളോടാണ് തുലനം ചെയ്തിരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകളെ അക്ഷരീയ അർത്ഥത്തിൽ എടുക്കേണ്ടതല്ല എന്ന് നിക്കോദേമോസിന് അറിയാമായിരുന്നു. ഒരു ഇസ്രായേലിനായി ജനിച്ചതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ തനിക്ക് നിശ്ചയമായി ഒരു സ്ഥാനം ഉണ്ടായിരിക്കുമെന്ന് നിക്കോദേമോസിന് ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് രൂപാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിക്കോദേമോസ് കരുതി. അതുകൊണ്ടത്രേ അവൻ രക്ഷകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടത്. തനിക്ക് വീണ്ടും ജനനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോൾ നിക്കോദേമോസിന് അസന്തുഷ്ടി തോന്നി. ഉള്ളിലെ പരീശൻ സ്വത്വാന്വേഷിയായ അവനോട് പോരാടി. ഇസ്രായേലിലെ പ്രഭുവായ തന്നോട് ഒരു വളച്ചുകെട്ടും കൂടാതെ ക്രിസ്തു സംസാരിച്ചപ്പോൾ നിക്കോദേമോസ് ആശ്ചര്യപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന ദുരഭിമാനം ഉള്ളിലൊക്കിക്കൊണ്ട് നിക്കോദേമോസ് കർത്താവിനോട് ചോദിച്ചു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? മനസാക്ഷിയിലേക്ക് കടന്നു ചെല്ലുന്ന സത്യം നിക്കോദേമോസിന് നൽകപ്പെട്ടപ്പോൾ മറ്റാരെയും പോലെ ഉടനടി അതിനെ സ്വീകരിക്കാനുള്ളതായി ഒരുക്കവൻ പ്രകടിപ്പിച്ചില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ആത്മീയമായി വിയോജിക്കേണ്ടത് ആകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. 1 കൊരിന്ത്യർ 2:14. രക്ഷകൻ നിക്കോദേമോസുമായി ഒരു വാഗ്വാദത്തിലേർപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ വിശുദ്ധ കരത്തെ ഉയർത്തി ഉറപ്പും പ്രത്യാശയും ചൊരിഞ്ഞുകൊണ്ട് സത്യത്തെ വിശദീകരിച്ചു. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജലസ്നാനത്തെയും ദൈവാത്മാവിലുള്ള ഹൃദയ പുതുക്കത്തെയുമാണ് കർത്താവ് അർത്ഥമാക്കുന്നതെന്ന് നിക്കോദേമോസ് മനസ്സിലാക്കി. യോഹന്നാൻ സ്നാപകൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ രക്ഷകൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് നിക്കോദേമോസ് ഗ്രഹിച്ചു. യേശു തുടർന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്വാഭാവികമായി മനുഷ്യഹൃദയം തിന്മ നിറഞ്ഞതാകുന്നു. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. യോബ് 14:4. പാപം ചെയ്യുന്ന ഒരാത്മാവിന് പരിഹാരം കണ്ടെത്തുവാൻ ഒരു മാനുഷിക കണ്ടുപിടുത്തത്തിനും സാധ്യമല്ല. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ദുർചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. റോമർ 8:7, മത്തായി 15:19. മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന നീരൊഴുക്കുകൾ ശുദ്ധിയായിരിക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉറവുകൾ ശുദ്ധീകരിക്കപ്പെടണം. സ്വന്ത ശക്തി കൊണ്ട് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അസാധ്യമായ ഒന്നാണ് അവർ ചിന്തിക്കുന്നത്. നിയമങ്ങളെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു മതം മാത്രമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാൾ സുരക്ഷിതനാണ് എന്ന് പറയുക വയ്യ. ക്രിസ്ത്യാനികളുടെ ജീവിതം പഴയ ജീവിതത്തിൻ്റെ പുതുക്കിയ രൂപമല്ല, നേരെ മറിച്ച് സ്വഭാവത്തിൻ്റെ ഒരു രൂപാന്തരമാണ്. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുകയും ഒരു പുതിയ സൃഷ്ടി രൂപം കൊള്ളുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ രൂപാന്തരം ഉണ്ടാകുന്നത്. നിക്കോദേമോസുവിൻ്റെ സംശയം തീരുന്നില്ല. തൻ്റെ ആശയം വിശദീകരിക്കുവാൻ യേശു കാറ്റിൻ്റെ പ്രവർത്തനത്തെ ഉദാഹരണമാക്കിയെടുത്തു. കാറ്റിഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടെയൊക്കെ പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. കാറ്റ് വൃക്ഷശിഖരങ്ങളിന്മേലും ഇലകളിന്മേലും പൂക്കളിന്മേലും വീശുന്നത് നമുക്ക് കേൾക്കാം, എങ്കിലും അത് അദൃശ്യമാണ്. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. മനുഷ്യഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ഇതുപോലെയാണ്. കാറ്റിൻ്റെ പ്രവർത്തനത്തെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും വിശദീകരിക്കുവാൻ പ്രയാസമാണ്. മാനസാന്തരത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഒരുവന് വർണ്ണിക്കുവാൻ കഴിഞ്ഞില്ല എന്നേ വന്നേക്കാം. അതുകൊണ്ട് അവൻ മാനസാന്തരപ്പെട്ടവനല്ല എന്ന് പറയുവാൻ സാധ്യമല്ല. അദൃശ്യമായ കാറ്റുപോലെ കർത്താവ് തൻ്റെ പ്രതിനിധിയിൽ കൂടെ ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ്റെ ഹൃദയം ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ അത് കാരണമായിത്തീരുന്നു. ക്രിസ്തുവിനെ ധ്യാനിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടും ദൈവദാസന്മാരുടെ തിരുവചന ഘോഷണം കേൾക്കുന്നതിനാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ഹൃദയം ഒരുക്കമുള്ളതായിത്തീരുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് നേരിട്ടിടപെടുമ്പോൾ നാം സന്തോഷത്തോടുകൂടി ക്രിസ്തുവിനെ കീഴ്പ്പെടുന്നു. ഈ അനുഭവത്തെ മാനസാന്തരമെന്ന് അനേകർ വിവക്ഷിക്കുന്നു. എന്നാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ അനേകകാലത്തെ സ്നേഹത്തോടുകൂടിയ പ്രേരണയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരനുഭവമാണ്. കാറ്റ് അദൃശ്യമാണെങ്കിലും അതിൻ്റെ പ്രവർത്തന ഫലം കാണുകയും അനുഭവിക്കുകയും ചെയ്യാം. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ രക്ഷാശക്തി അനുഭവിച്ചിട്ടുള്ളവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും തങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അവർ വെളിപ്പെടുത്തും. ദൈവാത്മാവ് മനുഷ്യഹൃദയത്തെ സ്വന്തമാക്കുമ്പോൾ ഒരുവനിൽ പൂർണ്ണമായ രൂപാന്തരം സംഭവിക്കുന്നു. പാപചിന്തകളെ ദൂരത്തെറിയുകയും പാപപ്രവൃത്തികളെ ത്യജിക്കുകയും ചെയ്യുന്നു. സ്നേഹവും താഴ്മയും സമാധാനവും നമ്മിൽ കടന്നു വരികയും കോപവും അസൂയയും ശണ്ഠയും നമ്മിൽ നിന്ന് നിഷ്കാസിതമാവുകയും ചെയ്യുന്നു. സന്തോഷം സന്താപത്തെ നീക്കം ചെയ്യുന്നു. സ്വർഗീയ പ്രഭ മുഖത്തെ ശോഭയുള്ളതാക്കി തീർക്കുന്നു. നമ്മുടെ ഭാരം എടുത്തു മാറ്റുന്ന കരത്തെ ആരും കാണുന്നില്ല. സ്വർഗീയ മന്ദിരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം ഒരുത്തരുടെയും കാഴ്ചയിൽ പെടുന്നില്ല. വിശ്വാസത്താൽ ആത്മാവ് ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം പൊഴിയുന്നു. മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആ ശക്തി മനുഷ്യനെ ദൈവസ്വരൂപമുള്ള ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്നു. പരിമിതികളുള്ള മനുഷ്യ മനസ്സിന് വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ അസാധ്യമാണ്. അതിന് നിഗൂഢത മനുഷ്യ മനസ്സിനും അപ്പുറമാണ്. എങ്കിലും അതൊരു ദിവ്യമായ യാഥാർത്ഥ്യമാണെന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വ്യക്തിപരമായ അനുഭവത്തിൽ കൂടി വീണ്ടെടുപ്പിൻ്റെ തുടക്കം നാം ഇവിടെ ദർശിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ നിത്യത വരെ കടന്നു പോകുന്നു. യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സത്യത്തിൻ്റെ ചില പ്രകാശവീതികൾ നിക്കോദിമോസിൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആർദ്രതയുള്ളതും മനുഷ്യഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നതുമായ പ്രേരണാശക്തി അവൻ ആഴമായി പതിഞ്ഞു. എങ്കിലും രക്ഷകൻ്റെ വാക്കുകളെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ നിക്കോദിമോസിന് കഴിഞ്ഞില്ല. ഒരു പുതുജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധം നിക്കോദിമോസിനുണ്ടായില്ല. അതേപ്രകാരം സാധിക്കുമെന്നവൻ സംശയിച്ചു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവൻ ചോദിച്ചു. നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? യേശു ചോദിച്ചു. ഇത്ര പ്രാധാന്യമേറിയ സത്യം ജനത്തിൻ്റെ ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ അറിയേണ്ടതായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ അവർ മുഷിച്ചിൽ ഉണ്ടാക്കുവാനല്ല, നേരെ മറിച്ച് താൻ പൂർണ്ണതയുള്ളവനെന്ന ധാരണ അവനിൽ നിന്ന് മാറ്റുന്നതിനും തൻ്റെ ആത്മീയ അജ്ഞതയെക്കുറിച്ച് ബോധം വരുത്തുന്നതിനുമായിരുന്നു. യേശു തനിക്ക് യോജിച്ച അന്തസ്സോടും ആത്മാർത്ഥതയോടുള്ള സ്നേഹത്തോടും കൂടെ നിക്കോദിമോസിനോട് തൻ്റെ കുറവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവന് ബോധം വരികയും വിശാല മനസ്കനായി അവൻ കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. ഭൗതികമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല താൻ വന്നതെന്നും പ്രത്യുത ആത്മീയമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുകയാണ് തൻ്റെ ജീവിത ദൗത്യമെന്നും യേശു പറഞ്ഞപ്പോൾ നിക്കോദിമോസിന് അനല്പമായ ദുഃഖമുണ്ടായി. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദൈവകൃപ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിധം യേശു സ്വതാഹരണം തെളിയിച്ചിട്ടും നിക്കോദിമോസിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തേജസ് നിറഞ്ഞ സ്വർഗീയ രാജ്യത്തെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഭൂമിയിൽ യേശു ചെയ്ത പ്രവർത്തനം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വർഗത്തിലെ അവൻ്റെ പ്രവർത്തനവും ഗ്രഹിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദേവാലയത്തിൽ നിന്നും യേശു ആട്ടിപ്പായിച്ച യഹൂദന്മാർ തങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന അവകാശവാദം മുഴക്കിയിരുന്നു. എന്നാൽ യേശുവിൽ കൂടെ പ്രസരിച്ച ദൈവദേശത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിയാതെ അവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. ദേവാലയത്തിലെ വിശുദ്ധ ശുശ്രൂഷയിൽ പങ്കാളികളാകാനുള്ള യോഗ്യത അവർക്ക് ദൈവകൃപയിലൂടെ ലഭിച്ചിട്ടില്ല എന്നവർ തെളിയിച്ചു. വിശുദ്ധിയുടെ ബാഹ്യമായ ഒരു പരിവേഷം നിലനിർത്തുവാൻ മാത്രം അവർ താൽപ്പര്യം കാട്ടി. എന്നാൽ ആന്തരിക വിശുദ്ധിയെ അവർ തിരസ്കരിച്ചു. കൽപ്പനകളുടെ അന്തരീക്ഷത്തിൽ അവർ താൽപ്പര്യം കാട്ടുകയും അതിൻ്റെ അന്തസ്സത്തെ അഗണ്യമാക്കുകയും ചെയ്തു. അവരുടെ ഏറ്റവും വലിയ ആവശ്യം നിക്കോദിമോസിനോട് ക്രിസ്തു വിശദീകരിച്ച രൂപാന്തരമായിരുന്നു. ഒരു പുതുജീവൻ, പാപത്തിൽ നിന്നുള്ളതായ ഒരു ശുദ്ധീകരണം, വിശുദ്ധിയിലും പരിജ്ഞാനത്തിലും ഒരു നവീകരണം, ഇതായിരുന്നു യഹൂദാജാതിക്ക് ആവശ്യമായിരുന്നത്. പുതുജനനത്തെക്കുറിച്ച് തങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയ്ക്ക് ഒരു ഒഴികഴിവും ഇസ്രായേലിന് പറയാനില്ലായിരുന്നു. പരിശുദ്ധാത്മ പ്രേരിതനായി യെശയ്യാവ് എഴുതി, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. യഹസ്കേൽ നൽകിയ ദൂത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. യെശയ്യാ 64:6, സങ്കീർത്തനങ്ങൾ 51:10, യഹസ്കേൽ 36:26-27. നിക്കോദേമോസ് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം വായിച്ചിരുന്നത് അടഞ്ഞ ഒരു ഹൃദയത്തോടെയായിരുന്നു. ഇപ്പോൾ ഈ വചനങ്ങളുടെ പൊരുൾ തനിക്ക് മനസ്സിലായി തുടങ്ങി. ബാഹ്യമായ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന അക്ഷരാർത്ഥത്തിലുള്ള കൽപ്പനാ പാലനം, അതെത്ര കഠിനമായിരുന്നാലും, ഒരു മനുഷ്യനെയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുന്നില്ല. മാനുഷിക നേട്ടത്തിൽ നിക്കോദിമോസ് ബഹുമാന്യനും നീതിമാനുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നപ്പോൾ തൻ്റെ ഹൃദയം പാപമംഗലവും ജീവിതം അശുദ്ധി നിറഞ്ഞതും ആയി നിക്കോദിമോസിന് അനുഭവപ്പെട്ടു. നിക്കോദിമോസ് ക്രിസ്തുവിൽ ആകൃഷ്ടനായി. വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് വിശദീകരിച്ചപ്പോൾ ആ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിക്കോദിമോസ് വാഞ്ചിച്ചു. അതെപ്രകാരം നേടിയെടുക്കാമെന്ന് അവൻ ആലോചിച്ചു. യേശു ക്രിസ്തു അവന് മറുപടി നൽകി, യേശു മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിക്കോദിമോസിന് സുപരിചിതമായ ഒന്നാണ് കർത്താവ് ചൂണ്ടിക്കാട്ടിയത്. ഉയർത്തപ്പെട്ട സർപ്പം ഒരു പ്രതീകമെന്ന നിലയിൽ രക്ഷകൻ്റെ ദൗത്യത്തെ നിക്കോദിമോസിനെ വെളിപ്പെടുത്തി കൊടുത്തു. അഗ്നിസർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രയേൽ ജനം നശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മധ്യ ഒരു പിച്ചളസർപ്പത്തെ ഉയർത്തുവാൻ ദൈവം മോശയോട് ആജ്ഞാപിച്ചു. ആ പിച്ചളസർപ്പത്തെ നോക്കുന്നവർ ജീവിക്കുമെന്ന വാർത്ത പാളയത്തിലെല്ലായിടവും പ്രഖ്യാപിക്കപ്പെട്ടു. ആ സർപ്പത്തിന് ആ ജനത്തെ സഹായിപ്പാനുള്ളതായ ഒരു ശക്തിയും ഇല്ലായിരുന്നുവെന്ന് ജനത്തിനറിയാമായിരുന്നു. അത് ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിരുന്നു. കൊല്ലുന്ന സർപ്പത്തെപ്പോലുള്ള ഒന്നിൻ്റെ രൂപമുണ്ടാക്കി ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി ഉയർത്തിയതുപോലെ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. റോമർ 8:3. യാഗ ശുശ്രൂഷകൾക്ക് അവരെ പാപത്തിൽ നിന്ന് വിമുക്തരാക്കാനുള്ളതായ ശക്തി അതിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് അനേക ഇസ്രായേലരും കരുതിയിരുന്നത്. പിച്ചള സർപ്പത്തേക്കാൾ കൂടുതൽ മേന്മ യാഗ ശുശ്രൂഷയ്ക്കില്ലായിരുന്നുവെന്ന് അവരെ പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് നയിക്കുവാനായി ഉപദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു അവ. തങ്ങളുടെ മുറിവുകളുടെ സൗഖ്യത്തിനോ അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയോ ഇസ്രായേലർക്ക് ഒന്നും ചെയ്യുവാൻ കഴിവില്ലായിരുന്നു. ദൈവത്തിൻ്റെ ദാനത്തിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക മാത്രമേ അവർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. വിശ്വാസത്തോട് നോക്കി ജീവൻ പ്രാപിക്കുക, ഇതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. സർപ്പങ്ങളുടെ ദംശനമേറ്റവരിൽ ചിലർ നോക്കുവാൻ വിളംബം വരുത്തിയിരിക്കാം. ഒരു പിച്ചള സർപ്പത്തിന് എന്ത് ശക്തിയാണുള്ളതെന്ന് അവർ സംശയിച്ചിരിക്കാം. ശാസ്ത്രീയമായ ഒരു വിശദീകരണം അവർ ആവശ്യപ്പെട്ടിരുന്നിരിക്കാം. എന്നാൽ ഒരു വിശദീകരണവും അവർക്ക് ലഭിച്ചില്ല. മോശയിൽ കൂടെ ലഭിച്ച ദൈവവചനം അവർ അനുസരിക്കേണ്ടതായിരുന്നു. നോക്കുവാൻ വിസമ്മതം പ്രകടിപ്പിക്കുക എന്നാൽ മരണത്തെ വരിക്കുക എന്നതായിരുന്നു അർത്ഥം. മനുഷ്യൻ പ്രകാശനാകുന്നത് വാഗ്വാദങ്ങൾക്കൂടെയോ ചർച്ചകൾക്കൂടെയോ അല്ല. നാം വിശ്വാസത്തോടെ നോക്കി ജീവൻ പ്രാപിക്കണം. നിക്കോദിമോസിന് ആ പാഠം സുഗ്രഹ്യമായി. അവൻ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, തിരുവെഴുത്തുകളെ ശോധന ചെയ്തു, താത്വിക കാര്യങ്ങളെക്കുറിച്ച് പ്രതിവാദം ചെയ്തു. നടന്നതിനേക്കാൾ ഉത്തമം ആത്മീയ ജീവൻ പ്രാപിക്കേണ്ടതിന് തിരുവെഴുത്തുകളെ വിശ്വസ്തയോടെ സ്വീകരിക്കുക എന്നതാണെന്ന് നിക്കോദിമോസ് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അവൻ വശംവദനായപ്പോൾ സ്വർഗരാജ്യം അവന് കാണുവാൻ സാധിച്ചു. ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിൽ കൂടെ പരമമായ സത്യം നിക്കോദിമോസ് പഠിച്ചതുപോലെ ഇന്ന് അനേകം പേർ ഈ പാഠം പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി ലഭിക്കേണ്ടതിന് തങ്ങൾ യോഗ്യരാണെന്ന് കരുതുകയും തങ്ങളുടെ സൽപ്രവൃത്തികളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്രകാരമുള്ളവരോട് യേശുവിനെ നോക്കി രക്ഷ പ്രാപിക്കുക, അവൻ്റെ കൃപയിലൂടെയാണ് രക്ഷ എന്ന ദാനം എന്ന പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അവർ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? നിക്കോദിമോസിനെ പോലെ നാമും ജീവനിൽ കടപ്പാൻ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഭാവികളിൽ ഒന്നാമൻ ഞാൻ എന്ന ബോധത്തോടെ വേണം നാം കടന്നു ചെല്ലേണ്ടത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:12. വിശ്വാസത്തിൽ കൂടെ നാം ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നു. എന്നാൽ വിശ്വാസം നമ്മുടെ രക്ഷകനല്ല, അതൊന്നും നേടുന്നില്ല. ക്രിസ്തുവിൻ്റെ കരങ്ങളെ പിടിക്കുന്ന നമ്മുടെ കരമത്രേ വിശ്വാസം. പാപത്തിൻ്റെ പ്രതിവിധിയായ ദൈവകൃപയെ സ്വന്തമാക്കുന്ന ഒന്നാണ് വിശ്വാസം. ദൈവാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് അനുദിപ്പിക്കുവാൻ പോലും സാധ്യമല്ല. ക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:31. പാപക്ഷമ കർത്താവിൽ നിന്ന് വരുന്നതുപോലെ അനുതാപവും കർത്താവ് മുഖാന്തരം വരുന്നു. അപ്പോൾ നാം എങ്ങനെ രക്ഷ പ്രാപിക്കും? മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. സർപ്പത്തേക്കാൾ കടിയേറ്റും വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഏവരും ക്രിസ്തുവിനെ നോക്കി ജീവിക്കേണ്ടതാകുന്നു. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ക്രൂസിൽ നിന്ന് ചൊരിയപ്പെടുന്ന പ്രകാശം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. അവൻ്റെ സ്നേഹം നമ്മെ അവനിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണത്തെ നാം എതിർക്കുന്നില്ല എങ്കിൽ നമ്മുടെ രക്ഷകനെ ക്രൂശിപ്പാൻ കാരണമാക്കിയ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദിപ്പിക്കുവാനും നമ്മെ ക്രൂശിൻ്റെ അരികിലേക്ക് ആനയിപ്പാനും അത് സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് പുതുജീവൻ പകരും. വിശ്വാസത്തിൽ കൂടെയാണ് ഇത് സായുധമായിത്തീരുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും കർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുരൂപമായിത്തീരും. നമ്മിൽ പ്രവർത്തിക്കുന്നവനായ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മുടെ ഹൃദയവും മനസ്സും പുതുതായി സൃഷ്ടിക്കപ്പെടും. ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയ കൽപ്പനകളിന്മേൽ എഴുതപ്പെടും. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും. നിക്കോദിമോസുമായുള്ള കൂടിക്കാഴ്ചയിൽ രക്ഷയുടെ പദ്ധതിയും തൻ്റെ ദൗത്യവും ഇന്നതെന്ന് യേശു വെളിപ്പെടുത്തി. സ്വർഗരാജ്യം അവകാശമാക്കുന്നവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഇത്ര സുവ്യക്തമായി ഇതിനുശേഷമുള്ള പ്രഭാഷണങ്ങൾ യേശു വിശദീകരിച്ചിട്ടില്ല. തൻ്റെ പരിശുശ്രൂഷയുടെ തുടക്കത്തിൽ ഈ വലിയേറി സത്യം സന്നിധിയിലെ ഒരംഗത്തിനായിരുന്നു യേശു നൽകിയത്. എന്നാൽ ഇസ്രായേലിലെ നേതാക്കൾ ഈ വെളിപ്പെടുത്തലിനെ സ്വാഗതം ചെയ്തില്ല. നിക്കോദിമോസ് ഈ സത്യം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു. ഏതാണ്ട് 3 വർഷത്തോളം പ്രകടമായ ഫലങ്ങൾ ഒന്നും നിക്കോദിമോസ് പുറപ്പെടുവിച്ചില്ല. സത്യം വിതയ്ക്കപ്പെട്ട മണ്ണിനെക്കുറിച്ച് യേശുവിന് നല്ല അറിവുണ്ടായിരുന്നു. ഏകാന്തമായ കുന്നിൻപുറത്ത് വെച്ച് ആ രാത്രിയിൽ നിക്കോദിമോസിന് നൽകിയ ദൂത് നഷ്ടമായില്ല. കുറച്ചു കാലത്തേക്ക് നിക്കോദിമോസ് യേശുവിനെ പരസ്യമായി സ്വീകരിച്ചില്ല. എന്നാൽ അവൻ്റെ ജീവിതത്തെയും ഉപദേശത്തെയും നിക്കോദിമോസ് സൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. യേശുവിനെ നശിപ്പിക്കാനുള്ള സന്നിധി സംഘത്തിൻ്റെ പല പദ്ധതികളെയും നിക്കോദിമോസ് നിഷ്ഫലമാക്കി. ഒടുവിൽ യേശു ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ഒലിവുമലയിൽ വെച്ച് യേശു പറഞ്ഞ വാക്കുകൾ നിക്കോദിമോസ് ഓർത്തു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ കൂടി നിക്കോദിമോസിന് ലഭിച്ച വെളിച്ചം കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിനെ പ്രകാശിതമാക്കി. ലോകരക്ഷിതാവിനെ യേശുവിൽ നിക്കോദിമോസ് ദർശിച്ചു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പീഡനം മൂലം ചിതറപ്പെട്ടപ്പോൾ നിക്കോദിമോസ് ധീരതയോടെ മുൻനിരയിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി തുടച്ചു നീക്കപ്പെടുമെന്ന് യഹൂദന്മാർ കരുതിയ ശൈശവദശയിലായിരുന്ന ക്രൈസ്തവ സഭയുടെ നിലനിൽപ്പിന് നിക്കോദിമോസ് തൻ്റെ സമ്പത്ത് ചിലവഴിച്ചു. പ്രാരംഭത്തിൽ വളരെ സംശയാലുവും മുന്നോട്ടിറങ്ങാൻ അർച്ചുകുന്നതിനുമായ നിക്കോദിമോസ് സഭയുടെ കഷ്ടതയുടെ നാളുകളിൽ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുവിശേഷവേല മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ സഹായങ്ങൾ ഉദാരമായി നൽകുകയും ചെയ്തു. മുമ്പ് തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരിൽ നിന്ന് പരിഹാസവും പീഡനവും നിക്കോദിമോസിന് സഹിക്കേണ്ടി വന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ താൻ ദരിദ്രനായിത്തീരുന്നുവെങ്കിലും ആ രാത്രിയിൽ തനിക്ക് യേശുവിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിൽ നിന്ന് നിക്കോദിമോസ് വീണുപോയില്ല. ആ കൂടിക്കാഴ്ചയുടെ കഥ നിക്കോദിമോസ് യോഹന്നാനു നൽകി. യോഹന്നാൻ്റെ തൂലികയിൽ കൂടെ അനേകായിരങ്ങളുടെ പ്രയോജനത്തിനും ഉപദേശത്തിനും ആ സത്യം പ്രകാശിതമായി. പ്രശസ്തനല്ലായിരുന്ന ആ ഗലീലക്കാരനായ റബിയിൽ നിന്ന് പഠിക്കുവാനായി ആ രാത്രിയിൽ ഏകാന്തമായ ഒലിവുമലയിൽ വന്ന യഹൂദ പ്രമാണിക്ക് ലഭിച്ച വിശിഷ്ടമായ ആ സത്യം അന്നത്തെ പോലെ ഇന്നും പരമപ്രധാനമായി നിലകൊള്ളുന്നു.